കഥ നാരായണീ. പട്ടരപ്പൻ കള്ളുപിടിച്ചും പെണ്ണുപിടിച്ചും അന്യാധീനപ്പെടുത്തിയ സ്വത്തിലെ അവശേഷിച്ച 40 വറ കണ്ടത്തിൽ വിതച്ചും കൊയ്തും രണ്ട് മക്കളെയും ഭാര്യയെയും സാമാന്യം നന്നായി പുലർത്തി വരവെയാണ് നാരായണൻ കൊല്ലവർഷം 1143 മേടമാസത്തിലെ ഒരു രാത്രിയിൽ യക്ഷിയുമായി പരിചയത്തിലാവുന്നത്. യക്ഷിക്കഥകളിൽ കേട്ടിരുന്നത് പോലെ അവൾക്ക് കോമ്പല്ലുകളോ വെള്ളവസ്ത്രമോ ഉണ്ടായിരുന്നില്ല. കഥകളിലും കണ്ടുമുട്ടലിലും ഉണ്ടായിരുന്ന ഏക കോമൺ ഫാക്ടർ ഒരു പന മാത്രമായിരുന്നു. മംഗലണ്ടാമിൽ നിന്ന് വരുന്ന കനാൽ രണ്ടായി പകുത്തു കളഞ്ഞ 40 പറ കണ്ടത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് കയറുന്നത് കുഞ്ചുനായരുടെ കാലായി കണ്ടത്തിലേക്കാണ്. വരമ്പിൽ കൂടെ അവിടുന്ന് ഏതാണ്ട് 1 ഫർലോങ് നടന്നാലേ നടപ്പാത കിട്ടും. കാലായിക്കണ്ടം കഴിഞ്ഞാൽ വരമ്പ് ചേരുന്നത് മേലോട്ട് വളഞ്ഞ് ഒരു ഇരുമ്പ് തൂൺ പോലെ ആകാശം താങ്ങി നിർത്തുന്ന പനയിലേക്കാണ്. വരമ്പ് കയറുന്നതുവരെ നാരായണൻ യക്ഷിയെ കണ്ടിരുന്നില്ല. ബ്ലൗസും ലുങ്കിയും ധരിച്ച് തലയിലൊരു തോർത്തും കെട്ടി മുടിയൊതുക്കി നിൽക്കുന്ന ഒരുത്തി യക്ഷിയായിരിക്കുമെന്ന ആ അംശത്തിൽ തന്നെ ആരും ഊഹിക്കുകയില്ല. നാരായണൻ ആവശ്യത്തിലധികം സ്ഥലം വിട്ട് ഒഴിഞ്ഞു നടന്നു. പന കഴിഞ്ഞ് വരമ്പിറങ്ങി ഒരു കഴായ ചാടിക്കിടന്ന് ഏതോ ഉൾപ്രേരണയാൽ തിരിഞ്ഞു നോക്കി. തോർത്തിന് പുറത്തേക്ക് ഒഴുകിപ്പരക്കുന്ന മുടിയിഴകൾ മേടക്കാറ്റിന് വിട്ട് അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. 1-2 ദിവസം കഴിഞ്ഞ് അവളെ അവിടെ വെച്ച് വീണ്ടും കണ്ടപ്പോൾ അന്തരീക്ഷത്തിൽ തലകൊണ്ട് സ്ലാഷ് വരച്ച് പാലക്കാട്ടുകാരുടെ മാത്രം അഭിവാദനം അറിയിച്ചു. യക്ഷിയുടെ മീൻകണ്ണുകൾ തിളങ്ങി, ചുണ്ടിൽ ഒരു ചിരിപാൽ. നടപ്പാതയ്ക്കപ്പുറത്ത് ടെൻ്റടിച്ചിരുന്ന താറാക്കോഴിക്കാരുടെ കൂട്ടം അവിടം വിട്ടുപോയ ശേഷവും അവളെ അവിടെ കണ്ട ദിവസമാണ് നാരായണനൊന്ന് ശങ്കിച്ചത്. പനയോടടുക്കും തോറും ചെരുപ്പിടാത്ത കാലുകളിൽ കനം വച്ചു വന്നു. അന്നാണ് ആദ്യമായി യക്ഷി അയാളോട് സംസാരിച്ചത്.
എന്താ നാരായണ, നടന്നു ക്ഷീണിച്ചോ?
പനമ്പട്ടയുടെ ഒച്ചയായിരുന്നു അത്രേ യക്ഷിയുടെ ചിരിക്ക്. വരമ്പു കയറി നാരായണൻ കിതച്ചു. 4-ൽ പഠിപ്പിച്ച രുക്മിണി ടീച്ചറിൻ്റേതുപോലുള്ള കാരുണ്യം നിറഞ്ഞ കണ്ണുകൾ അവന് ഇല്ലെന്ന് തലയാട്ടാനുള്ള ധൈര്യം കൊടുത്തു. യക്ഷി ഒതുങ്ങിക്കൊടുത്തു. അതിലും ഒതുങ്ങി നാരായണൻ നടന്നു. പിന്നീട് പലവട്ടം യക്ഷി വിശേഷങ്ങൾ ചോദിക്കുകയും നാരായണൻ തല കൊണ്ട് ഉത്തരം പറയുകയുമുണ്ടായി. ഒരു ദിവസം വെള്ളം പറ്റേ വാർത്ത് കഴായ കെട്ടിവെച്ച ശേഷം ചേറ്റുവിത വിതയ്ക്കാമെന്ന് ഉറപ്പിച്ച് കണ്ടത്തു നിന്ന് കയറിയപ്പോൾ അവളെ വീണ്ടും കണ്ടു.
അടുത്ത 10 ദിവസം അടമഴയാണ് നാരായണ, നോക്കിയിട്ട് മതിയിട്ടോളി.
നാരായണൻ മറുപടി പറഞ്ഞില്ലെങ്കിലും ചാമിയോട് വരാൻ പറയാൻ പോകാതെ നേരെ വീട്ടിലേക്ക് നടന്ന് കഞ്ഞി കുടിച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് ഉച്ചയ്ക്ക് പിടിച്ച മഴ തോർന്നത് തിരുവാതിര ഞാറ്റുവേലയും കഴിഞ്ഞാണ്. അന്ന് സന്ധ്യയ്ക്ക് നാരായണൻ നേരെ പനച്ചുവെട്ടിലേക്ക് നടന്നു. പനച്ചുവെട്ടിൽ അവനെ പ്രതീക്ഷിച്ചെന്ന പോലെ യക്ഷി കാലു നീട്ടിയിരിക്കുന്നു. അല്ല, നാരായണൻ ഒന്ന് മടിച്ചു.
തവളക്കണ്ണം മതി, മൂപ്പ് കൂടിയ വിത്ത് വേണം, അല്ലെങ്കിൽ മിഥുനത്തിലെ മഴ പൊട്ടിലിൽ വീഴും. ഉത്രാടത്തിന് ഉണ്ണാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ, കാശ് പതിരാക്കണ്ട, മസൂരി അടുത്ത പൂവിന് മതി.
യക്ഷി നിലത്ത് അരിവാളുകൊണ്ട് കൊത്തി. കാലുകളിൽ എന്തെന്നില്ലാത്ത ആവേശം ബാധിച്ച നാരായണൻ തിരിഞ്ഞു നടന്നു. പതുക്കെ പതുക്കെ നാരായണൻ്റെ ജീവിതത്തിലെ എല്ലാ സംഗതികളിലും യക്ഷിയുടെ സാന്നിധ്യമുണ്ടായി. കറ്റക്കളം ചെത്താനും പഞ്ചയ്ക്ക് വളമിടാനും പുര ഓടുമേയാനും തുടങ്ങി മോട്ടോർ പമ്പ് മേടിക്കാൻ കോയമ്പത്തൂർക്ക് പോകാനുള്ള ദിവസം വരെ നിശ്ചയിക്കുന്നത് യക്ഷിയായി. കോയമ്പത്തൂർക്ക് പോയി വന്ന പിറ്റേന്ന് പമ്പ് സെറ്റ് വെക്കാനായി കുളത്തുംപള്ളിയിലെ തൂന ആഞ്ഞു കളയുന്നതിനിടയ്ക്ക് എന്തോ നാരായണൻ്റെ കണ്ണിലടിച്ചു. വലത് കണ്ണ് തോർത്തുകൊണ്ട് കെട്ടി നാരായണൻ പണി മുഴുവനാക്കി കൊടുവാൾ ഇടുപ്പിൽ തിരികെ നടന്നു. പനച്ചുവീട്ടിലെത്തിയപ്പോഴേക്കും കണ്ണിന് നല്ല വേദനയായി. തോർത്തഴിച്ചു വീശി, കണ്ണ് തുറക്കാനാകുന്നില്ല. തോർത്തുകൊണ്ടൊന്ന് തട്ടി പനച്ചുവട്ടിലിരുന്നു. കണ്ണ് ഒഴുകിക്കൊണ്ടേയിരുന്നു. പനമ്പട്ടകൾ ഇളകി.
ആ ശീമകൊന്നെ ചീളായിരിക്കും.
യക്ഷി നാരായണൻ്റെ അടുത്തിരുന്നു. ഇടത് കൈകൊണ്ട് നാരായണൻ്റെ തല ചുറ്റി പിടിച്ച് അയാളെ മടിയിലേക്ക് ചായച്ചു വച്ചു. കണ്ണിൻ്റെ പോള വലത് കൈകൊണ്ട് അകറ്റിപ്പിടിച്ച് പതുക്കെ ഊതി. നാരായണന് ചെറിയ നീറ്റൽ അനുഭവപ്പെട്ടു. യക്ഷി നാരായണൻ്റെ ഇടത് കണ്ണ് പൊത്തി. മുറിവേറ്റ കണ്ണിൽ തണുപ്പ് വീണു. അവ്യക്തമായി നാരായണൻ യക്ഷിയുടെ മുലകൾ കണ്ടു. ഉപ്പുനീര് കലർന്ന മഹാമരുന്ന് കണ്ണ് കവിഞ്ഞൊഴുകി തോർത്ത് നനച്ചു. അവൻ കണ്ണടച്ചു കിടന്ന് യക്ഷിയെ ശ്വസിച്ചു. അവൾക്ക് വിയർപ്പിൻ്റെയും മുലപ്പാലിൻ്റെയും കാരമില്ലാത്ത ഭൂമിയുടെ ഉപ്പിൻ്റെയും ചുരം കടന്ന് വീശിയ കിഴക്കൻ കാറ്റിൻ്റെയും ഗന്ധമുണ്ടായിരുന്നു. നീറ്റലൊതുങ്ങി. വേദനയും നാരായണൻ തോർത്ത് തപ്പിയെടുത്ത് കണ്ണ് ചേർത്ത് കെട്ടി പോകാനൊരുങ്ങി.
നിന്റെ പേരെന്താണ്?
നാട്ടുപാതയിലേക്ക് നീട്ടി നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. പനമ്പട്ടകൾ കിലുങ്ങി.
നാരായണൻ ഇഷ്ടമുള്ളത്.
എന്നാ നാരായണി എന്ന് വിളിക്കട്ടെ.
നാരായണൻ യക്ഷിയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ അരക്കണ്ണിൽ പ്രേമം തുളുമ്പി നിന്നു.
നീ എവിടുന്നാ വരുന്ന?
ആ അറിയില്ല. പനമ്പട്ടകളുടെ തുമ്പിലൂടെയാണ് ഇറങ്ങുന്നതെന്ന് മാത്രം അറിയും. പോകുമ്പോഴും അതുവരെ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ.
നാരായണന് അവളുടെ കവിളുകളിൽ തൊടാൻ തോന്നി. പനമ്പട്ടകൾ വീണ്ടും കിലുങ്ങി. അക്കുറി മഴ കുറഞ്ഞു. ചുരം വഴി ചൂടുകാറ്റടിച്ചു. പഞ്ച നിന്ന നിൽപ്പിൽ ഉണങ്ങിപ്പോയി. പമ്പ് സെറ്റുള്ളവർക്കൊഴിച്ച് കൃഷി പാഴായി. നാട്ടിൽ പരക്കെ വ്യാധികൾ നിറഞ്ഞു. കുഞ്ചുനായർക്ക് ചുമ കടുത്തു. മദ്രാസിൽ പോയി ചികിത്സിച്ചാൽ ഭേദമാവുമെന്ന് ആരോ പറഞ്ഞു. കാലായിക്കണ്ടം എടുക്കുന്നോ എന്ന് കുഞ്ചുനായർ ആളവിട്ട് ചോദിപ്പിച്ചു.
യക്ഷിയോട് അഭിപ്രായം ചോദിക്കാതെ തന്നെ പനം ചുവട്ടിലെ പകുതിക്ക് നാരായണൻ വില പറഞ്ഞു.
ഔ നഷ്ടമാണ് മൂത്താരെ, ആ വിലയൊന്നും ഇതിനില്ല. അങ്ങോട്ട് പാതപ്പളയിലാണിച്ച പിന്നെയും പോട്ടെ,
ചാമി പറഞ്ഞു.
ലാഭവും നഷ്ടമൊന്നും അങ്ങനെ അല്ല ജാമി തീരുമാനിക്കുക.
നാരായണൻ പനയുടെ അറ്റത്തേക്ക് നോക്കി. പന കയറിപ്പോയാൽ എത്തുന്ന മറ്റൊരു ലോകത്ത് നിന്ന് അത് കേൾക്കാവുന്നവളെ അവൻ തിരഞ്ഞു. ചൂടിൻ്റെ അറ്റത്ത് വച്ച് ഭൂമി വിയർത്തു. നാലുപാടും മേഘം കയറി ദിക്കുകൾ കനത്തു. ആകാശം മിടിവെട്ടിക്കീറി. അണമുറിയാതെ മഴവേ. വെളിച്ചം വരണ്ടു. കുട്ടികൾ പേടിച്ച് ചുരുണ്ട് ഉറക്കെ നാമം ജപിച്ചു. പുഴവെള്ളം കയറ്റി മുറ്റത്തെത്തിച്ചിട്ടാണ് മഴയൊന്ന് കുറഞ്ഞത്. വൈകിട്ട് ജനൽ തുറന്ന് നോക്കിയ നാരായണൻ്റെ കണ്ണിന് മുന്നിലൂടെ ഒരു മിന്നൽ പാഞ്ഞ് കിഴക്കോട്ട് പോയി. കനത്ത ഇടിയോടൊപ്പം അവൻ്റെ നെഞ്ചു പിളർന്നു. വാതിൽ തുറന്ന് ഇരുട്ടിലേക്ക് നാരായണൻ ഓടി. നടപ്പാതയിൽ കയറിയതും പനന്തലപ്പ് നിന്ന് കത്തുന്നത് കണ്ടു. കാലിൽ പൊള്ളലേറ്റവൻ നിലം തൊടാതെ പാഞ്ഞു. പനയിൽ കെട്ടിപ്പിടിച്ച് അറ മുറയിന്ന് നിലവിളിച്ചു. പൊട്ടി വീണ മഴ തീക്കരിയുമായി കലർന്ന് പനയുടെ കറുത്ത രക്തം പോലെ താഴേക്ക് ഒഴുകി. നെഞ്ചുരഞ്ഞ് പൊടിഞ്ഞ് ചോരയുമായി നാരായണൻ നിസ്സഹായനായി നിന്നു. നേരം വെളുക്കാറായപ്പോൾ ഇറങ്ങി വീട്ടിലേക്ക് നടന്നു. മുറിയിൽ കയറി കഥ കടച്ചു. ആറു ദിവസം. ആറു ദിവസം അയാൾ ഒരേ ഇരിപ്പിരുന്നു. പിന്നെ ഇറങ്ങി എങ്ങോട്ടോ നടന്നു. ഗോവിന്ദാപുരത്ത് പാപ്പാഞ്ചള്ളയിൽ കറുപ്പൻ എന്ന ഒരു മഹാമന്ത്രവാദി ഉണ്ടായിരുന്നു അക്കാലത്ത്. അവിടെവിടെയോ വച്ച് നാരായണനെ കണ്ടതായി ആളുകൾ പറഞ്ഞു കേട്ടു. ചുറ്റും കാലം മാറിക്കൊണ്ടേയിരുന്നു. പാലക്കാട് പരക്കെ മുപ്പുവൽ കൃഷി വന്നു. ജനിതകങ്ങൾ മാറ്റിയ നമ്പർ വിത്തുകളും പ്രചാരത്തിൽ വന്നു. തലയറ്റ പന മാത്രം ആരുടെയോ നിശ്ചയദാർഢ്യം പോലെ ഒറ്റ നിൽപ്പ് നിന്നു. 1155 ഒരു കർക്കിടകത്തിൽ നാരായണൻ മൂപ്പുപറമ്പിൽ ബസ്സിറങ്ങി. വീട്ടിൽ ചെന്ന് മക്കളെ കെട്ടിപ്പിടിച്ചു. ഭാര്യയെ ആശ്വസിപ്പിച്ചു. മുതിരപ്പുഴുക്ക് കൂട്ടി കഞ്ഞി കുടിച്ചു. ഒരാഴ്ച അവരുടെ കൂടെ നിന്നു. ശേഷം ഒരു രാത്രി ഇറങ്ങി പാടത്തേക്ക് നടന്നു. പനച്ചുവട്ടിൽ നിന്ന് മേലോട്ട് നോക്കി ചെരുപ്പിടാത്ത വലതുകാലുയർത്തി പനയുടെ നെഞ്ചത്തേക്ക് വച്ചു. എന്നിട്ട് ഭയമേതുമില്ലാതെ നടന്നു കയറി. പനമുകളിൽ നിന്ന് അയാൾ ആകാശത്തേക്ക് കൈനീട്ടി പിടിച്ച് ജപിച്ചു. വെള്ളവസ്ത്രമെടുത്ത് യക്ഷി ഇറങ്ങി വന്നു. അവളുടെ കൈ പിടിച്ച് നാരായണൻ പനയിറങ്ങി. യക്ഷിയുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് നാരായണൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നോട്ടമേറ്റ് നാരായണി പാലപ്പൂവായി നിന്നു. അവൻ പൂവിൻ്റെ എല്ലാ ഇതളുകളിലും ചുംബിച്ചു. അവിടെ മാകെ അതിൻ്റെ ഗന്ധം നിറഞ്ഞു. അവൾ നീട്ടിപ്പിടിച്ച വെറ്റിലയിൽ മടിക്കുത്തിൽ നിന്നെടുത്ത ചുണ്ണാമ്പ് അതീവ പ്രേമത്തോടെ നാരായണൻ തേച്ചു പിടിപ്പിച്ചു. പെയ്തു തീർന്നിട്ടും മഴ ചിണുങ്ങിക്കൊണ്ടേയിരുന്നു. കർക്കിടമഴയിൽ ചേറുപുതഞ്ഞ കാലായിക്കണ്ടം പോലെ യക്ഷി കിടന്നു. ആകാശത്തിൽ ഒരു വലിയ തുളവീഴ്ത്തി കരിമ്പന നിന്നു. ശിവൻകോവിലിലേക്ക് പൂവും കൊണ്ട് പുലർച്ചെ പോയ എമ്പ്രാന്തിരിയുടെ ചെക്കനാണ് പനച്ചുവെട്ടിൽ കുതിർന്നു കിടക്കുന്ന നാരായണനെ കണ്ടത്. താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ചെല്ലക്കണ്ണൻ്റെ കാളവണ്ടിക്ക് കൂക്കി വിളിച്ചു. അപ്പോഴേക്കും താൻ മരിച്ചുപോയെന്നത് നാരായണന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ.